രാവിലെ ഞാൻ ഫോക്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ നമ്മുടെ വിവാഹബന്ധങ്ങൾ ഒന്ന് ഒട്ടിയിരിക്കണമെങ്കിൽ, സ്റ്റിക്ക് ചെയ്തിരിക്കണമെങ്കിൽ വേദപുസ്തകം വാസ്തവത്തിൽ നമുക്ക് കുറച്ച് ഗൈഡ് ലൈൻസ് ഒക്കെ അതിന് തരുന്നുണ്ട്. രാവിലത്തെ ഫോക്കസിനായിട്ട് നമുക്ക് എഫേസ്യ ലേഖനത്തിലേക്ക് തിരിയാം. എഫേഷ്യൻസ് 4:25 നാലാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം ആർക്കെങ്കിലും ഒരാൾക്ക് ഉയർത്തി ശബ്ദം ഉയർത്തി വായിക്കാം. മതി. ആ ഫോവിയാ വായിച്ചോ. അതെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദെയർഫോർ ലേ അസൈഡ് ഫാൾസ്ഹുഡ് സ്പീക്ക് ട്രൂത്ത് ഈച്ച് വൺ ഓഫ് യു വിത്ത് ഹിസ് നെയ്ബർ ഫോർ വി ആർ മെമ്പേഴ്സ് ഓഫ് വൺ അനദർ. നമ്മുടെ കുടുംബജീവിതം ഒന്നായിത്തീരുന്നതിന് അല്ലെങ്കിൽ ഒട്ടി നിൽക്കുന്നതിന് പല കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ ഒരെണ്ണമെന്ന് പറയുന്നത് കൾട്ടിവേറ്റ് കംപ്ലീറ്റ് ഓണസ്റ്റി. മാരിറ്റൽ ലൈഫിൽ ദൈവം നമ്മളിൽ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ് പൂർണ്ണമായിട്ടൊരു ഓണസ്റ്റി, ഒരു സത്യസന്ധത നമ്മുടെ ബന്ധങ്ങളിൽ വളരെ ആവശ്യമാണ്. ഇവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട് ലേ അസൈഡ് ഫാൾസ്ഹുഡ്. പല പ്രശ്നങ്ങളിലും കാര്യം ഈ സത്യസന്ധത ഇല്ലാത്തതുകൊണ്ടാണ്, ഉള്ളത് തുറന്നു പറയാനായിട്ട് കഴിയുന്നില്ല. എനിക്കറിയാം ചില നാളുകൾക്ക് മുൻപ്, ചില വർഷങ്ങളായി ഒരു പുള്ളിയുടെ ജോലി പോയി. ജോലി പോയിട്ട് ഇയാൾക്ക് ഭാര്യയോട് പറയാനൊരു മടി. പുള്ളി രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിച്ചേച്ച് സാൻഡ്വിച്ചും ഒക്കെ പൊതിഞ്ഞു കെട്ടി വീട്ടിൽ നിന്ന് പോവും. പുള്ളി പോയിട്ട് ലൈബ്രറിയിൽ പോയി. അങ്ങനെ ഒരു കുറെ കാലമായി ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഒരു ദിവസം ഇവർക്കൊരു ഹീ ഹാൻഡിൽസ് ഓൾ ദ മണി എന്നോ. കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്കിന് ഒരു കത്ത് കെട്ടിയേച്ച് പറഞ്ഞു, ദിസ് വിൽ ബി ദ യുവർ ലാസ്റ്റ് അൺഎംപ്ലോയ്മെൻറ്റ് ചെക്ക്. അത് ഇവരുടെ കയ്യിലാണ് കിട്ടിയത്. വലിയ പ്രശ്നമായി. വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നിങ്ങൾ എന്തെടുക്കുമായിരുന്നു, നിങ്ങൾ എവിടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇനി വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമായി പോയി. അതാണ് അവർ തമ്മിൽ വഴക്കുണ്ടായി. സ്റ്റേപ്ലർ വെച്ച് ഭർത്താവിൻ്റെ തലക്കെട്ടിട്ട് അടിയും കൊടുത്തു. വിശ്വാസികളായവർ. അതിനുശേഷം അവരെ ഒന്നിപ്പിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഇടയ്ക്കൊരു 3 മാസം ഒരുമിച്ചിരിക്കും, പിന്നെയും പോവും. ഇപ്പം രണ്ടാളുകളും വേറെ വേറെ ദൈവത്തെ ആരാധിക്കുക. ചെറിയ കാര്യമാണ്, അതുകൊണ്ടത് പോയെന്ന് ഞാൻ പറയുകയല്ല. ബട്ട് ഇറ്റ്സ് വൺ ഓഫ് ദ റീസൺസ്. ഞാൻ പറഞ്ഞത് ഈ നമുക്ക് ഓണസ്റ്റ് ആൻ എന്തുകൊണ്ട് കഴിയുന്നില്ല. പക്ഷേ പ്രശ്നം ഇവൻ പറയാതിരുന്നത് കഴിയത് പറഞ്ഞു പോയതിനേക്കാൾ ഒരു പ്രശ്നമാകുന്നുണ്ടായിരിക്കും. പറഞ്ഞു പോയാൽ നിങ്ങളെക്കൊണ്ട് എന്തോത്തിന് കഴിയാം, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നതാണായിട്ട് അല്ലേ. അത് കേൾക്കാതിരിക്കാൻ വേണ്ടിയായിരിക്കും പുള്ളി എന്ത് ചെയ്ത് പറയാതിരുന്നത്. പറയാതിരുന്നത് അതിനേക്കാൾ വലിയ എത്ര വേദന. ടേപ്പിളിന് അടി കിട്ടുന്ന വേദന. അവസാനം ടേപ്പിളിന് അടി കഴിയുമ്പോൾ പുള്ളി 911 വിളിച്ചു. പോലീസ് വന്ന് ഇവിടെ ഒരു കുറച്ച് മണിക്കൂർ അവിടെ കൊണ്ടിരുത്തി. വൈ ഹാവ് ഓൾ ദീസ് പ്രോബ്ലംസ്. വേദോസം ഇവിടെ പറഞ്ഞിരിക്കുക ലേ സൈഡ് ഫാൾസ്ഹുഡ് സകല വ്യാജ ഭാവവും. മലയാളത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഹോഷ്കും. സി ഫാൾസ്ഹുഡ് എന്ന പദത്തിന് ആ പദം വന്നിരിക്കുന്നത് സൂഡോസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദത്തിൽ നിന്ന്. സൂഡോസ് അതിനകത്ത് നിന്നാണ് ഇനോ സൂഡോ എന്ന് പറയുന്ന ഇംഗ്ലീഷ് വേർഡ് വന്നിരിക്കുന്നത്. ലേ അസൈഡ് ഫാൾസ്ഹുഡ്. ഈ നമ്മൾ കണ്ടിട്ടില്ല ഈ സൂഡോ ഇൻ്റലക്ച്വൽസിനെ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ. ഊശാൻ താടിയൊക്കെ ജോലി പണ്ട ഭയങ്കര ഹൈടെക് ലുക്കൊക്കെ നമുക്ക്, പക്ഷെ ഇവന് ഒരു ചുക്കായും അറിയാൻ വയ്യ. അത് വെച്ച് വെക്കുന്ന ആളുകളുടെ പേരല്ല ഞാൻ പറഞ്ഞു കേട്ടോ. ചില ആളുകൾ സൂഡോ ഇൻ്റലക്ച്വൽസ് ഉണ്ട്, അവരാ വലിയ ലുക്കൊക്കെ എന്ത് ചെയ്യും. പക്ഷേ ഇവൻ ആള് ഒന്നും അറിയത്തില്ല പുള്ളിക്ക്. പുള്ളി ആ ചിലരുടെ ആ ഗംഭീര ഇതൊക്കെ ഭാവം കാണിക്കും. അതിനെ സൂഡോ എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നമ്മളല്ലാത്തത് എന്ത് ചെയ്യുക? ഭാവിക്കുക. നമ്മളല്ലാത്തത് ഭാവിക്കുക. ഇവിടെ ദൈവദാസൻ പറയാണ്, നന്നാകണമെന്നുണ്ടെങ്കിൽ, കുടുംബജീവിതം നന്നാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇല്ലാത്തത് എന്ത് ചെയ്യാൻ പാടില്ല? ഭാവിക്കുക. ജസ്റ്റ് ലേ അസൈഡ് ഫോൾസ്ഹുഡ്. എനിക്ക് നമ്മുടെ മേഖലകളിലെല്ലാം അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ല ചർച്ചിലും വീട്ടിലാണ്. ഇപ്പം നമ്മൾ വീട്ടിലെ കോണ്ടെക്സ്റ്റിലാണ് ഇതിനെ നോക്കുന്നത്. അല്ലോ, വീട്ടിലെ കോണ്ടെക്സ്റ്റിൽ ഇല്ലാത്തത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഭാവിക്കാൻ പാടില്ല. നമ്മൾ ഈ ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഈ ഇതൊരു ടൂൾ എന്ന നിലയിലാണ്, ഒരു ആയുധം എന്ന നിലയിലാണ് ദൈവദാസനെ ഉപയോഗിക്കുന്നത്. ഈ സൂഡോ ഇതെന്ന് പറയുന്നത് ഒരു ആയുധം. ഇറ്റ്സ് പീപ്പിൾ യൂസ് ഇറ്റ് ആസ് എ ടൂൾ. അല്ലേ, നമ്മൾ കേട്ടില്ലേ, ഈ ലൈങ് എന്ന് പറയുന്നത്, നുണയെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു കൊച്ചു വേരിയേഷൻ എന്നുള്ളതേ ഉള്ളൂ. ഇതിനൊത്തിരി വെറൈറ്റി ഉണ്ട്. ചിലത് കേട്ടോ, ഡിപ്ലോമാറ്റിക് ഹെഡ്ജിങ്, സ്ട്രെച്ചിങ് ഫാക്ട്സ്, നോട്ട് ടെല്ലിങ് ദ ഹോൾ സ്റ്റോറി, സ്റ്റേയിങ് സൈലൻറ്റ് വെൻ യു ഷുഡ് ഹാവ് സ്പോക്കൺ, വൈറ്റ് വാഷിംഗ് മോട്ടീവ്സ്, ഫ്ലാറി, ട്വിസ്റ്റിംഗ് ട്രൂത്ത്, ആഡിങ് ഫോൾസ് ഡീറ്റെയിൽസ്, കൺട്രൈവിംഗ് സ്റ്റോറീസ്, എംബ്രേസിംഗ് ഫിക്ഷൻ ആസ് ട്രൂത്ത്. ഇതെല്ലാം ഈ ഫോൾസ്ഹുഡിൻ്റെ പല മുഖങ്ങളാണ്. ശരിയല്ലേ? മുഴുവൻ പറയത്തില്ല, ചോദിച്ചാൽ മുഴുവൻ പറയത്തില്ല. നമ്മൾ പറയേണ്ട സമയത്ത് നമ്മൾ എഴുന്നേറ്റ് എന്ത് ചെയ്യുക? പറയാതെ ഇരിക്കുക, ഡീറ്റെയിൽസ് കൂട്ടുക. 70 അതിൻ്റെ കൂട്ടത്തിൽ ഒരു പൂജ്യം ഇട്ടാൽ 700 പൂജ്യമല്ലേ ഇട്ടുള്ളൂ. ഈ നമ്മുടെ നാട്ടിലെ ഈ ചായക്കടയിലൊക്കെ ചെല്ലുമ്പോൾ ഈ ചില ഈ വീരവിധന്മാരുണ്ട്, ഇങ്ങനെ ചുമ്മാ ഈ ചീപ്പ് വളിപ്പ് പറഞ്ഞവരും അവിടെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ കാണും. ചില നമ്മൾ ഈ ഓർഡിനറി ചായക്കടയിലൊക്കെ ചെല്ലുമ്പോൾ ഇരിക്കുമ്പോൾ അവർ രണ്ടുപേരും ഒന്നിച്ച് പറയും, ആ ശനെ ഒരു 20 ചായ അടിച്ച 20 ചായ വേണം, പൂജ്യം തള്ളി അടിച്ചേക്കാൻ പറയും. അതൊന്നും എനിക്കത് മനസ്സിലായില്ല, രണ്ടുപേരെ വന്നുള്ളൂ. എന്ന് പറയാം, ആ ശനെ ഒരു 20 ചായ പൂജ്യം തള്ളി അടിച്ചേക്കാൻ പറയും. അപ്പോൾ ഇതെല്ലാം ആ വലിയ ഇമ്പ്രഷൻ മനുഷ്യൻ എന്ത് ചെയ്യുക? ക്രിയേറ്റ് ചെയ്യുക തങ്ങളെക്കുറിച്ച് തന്നെ. വലിയ സംബടി ഇതെല്ലാം അറിയാം. അപ്പം നന്നാകണമെന്നുണ്ടെങ്കിൽ ദൈവം നമ്മൾ പറഞ്ഞിരിക്കുക, ലേ സൈഡ് ഫോൾസ്ഹുഡ്. പ്രൈസ് ദി ലോർഡ്. സ്പീക്ക് ട്രൂത്ത് ഈച്ച് അതർ. നമ്മൾ സത്യം എന്ത് ചെയ്യുക? സത്യം വ്യാജ സകല വ്യാജത്തിൻ്റെ ഭാവവും നമുക്ക് ഈ ദിവസങ്ങളൊന്ന് മാറ്റിക്കളയും. ദൈവസം ഈ നമ്മൾ ഈ ആരാധനയ്ക്ക് വന്നിരിക്കുമ്പോഴും കണ്ടിട്ടുണ്ടോ, ആരാധനയ്ക്ക് വന്നിരിക്കുക നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക. അപ്പോൾ ഇവരങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുക, വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് ആരെങ്കിലും അറിയാതെ നോക്കി അവർ ശ്രദ്ധിച്ചെന്ന് കണ്ട ഉടനെ കർത്താവ് സ്തോത്രം എൻ്റെ ആത്മ. അത് വ്യാജമാണ്. മൂക്കി ചിറ്റി അച്ചു ഇച്ചിരി അന്യഭാഷ പറഞ്ഞു വരും. കാര്യം അച്ഛനെ സെറ്റിലായിട്ടൊക്കെ പറഞ്ഞാൽ മതിയല്ലോ, ധൃതിയൊന്നും ഇല്ലല്ലോ, പൈസ ആവശ്യമായിട്ട് പറഞ്ഞാൽ മതി. അപ്പോൾ ഇതെല്ലാം രണ്ടെണ്ണം പറഞ്ഞേച്ചു പോയില്ലെങ്കിൽ അടുത്തിരിക്കുന്ന ആൾ വിചാരിക്കുന്നു ഞാൻ ആത്മീയമായിട്ട് ഇന്ന് ശോശാമിച്ച് എടുത്ത് ശരിയായില്ല ആരാധന. അതുകൊണ്ട് അതേലൊരു രണ്ടെണ്ണം പറഞ്ഞേച്ച് വ്യാജഭാവം. ഇതൊക്കെ വീട്ടിൽ ഇപ്പം നമ്മൾ വ്യാജഭാവം ശ്രദ്ധിക്കുന്ന നമ്മുടെ മക്കളാണ്. നമ്മൾ വീട്ടിൽ രാവിലെ ഞായറാഴ്ച രാവിലെ ചില വീട്ടിൽ വലിയ അടിയാണ്. ചില വേദോസത്തിൻ്റെ കാര്യം പറയാം. കാര്യം കഴിഞ്ഞ ആഴ്ച ഞായറാഴ്ച കൊണ്ട് വെച്ചതാണ് പുള്ളി, രാവിലെ നോക്കിയിട്ട് കാണുന്നില്ല. അത് വലിയ പ്രശ്നങ്ങളാണ്. ഇങ്ങനെ അല്ലെ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വന്ന് ശരിയായില്ല, ഒരുങ്ങിയില്ല സമയത്ത്. ചിലർക്ക് അതൊക്കെ വലിയ വിഷയം, ഒരുങ്ങി റെഡി ആയിരിക്കും, ഭാര്യ ഒരുങ്ങിയില്ല, വലിയ വലിയ വെള്ളമൊക്കെ ഉണ്ടാക്കി വെച്ച് ഇവർ വന്ന വഴിക്ക് മുഴുവൻ. അപ്പോൾ ഈ കൊച്ചുപിള്ളേരെല്ലാം ഇത് കേട്ടോണ്ടിരിക്കുക. വീട്ടിൽ ചർച്ചി വന്നു ആരാധനയ്ക്ക് പാസ്റ്റ് പറഞ്ഞ് ശരി. ആ അത് ഫിലിപ്പ് ഒരു 5 എടുക്ക്, ഒരാളായാലോ പുള്ളി ഇവിടോട്ട് വന്നേച്ച് വലിയൊരു കർത്താവിലെപ്പോഴും സന്തോഷിപ്പി. എപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഇയാളുടെ മോള് ജോണിയും സാറായും മനസ്സിലെന്നാ ചിന്തിക്കുന്ന അറിയാ, ഇവന്മാരെല്ലാം ഇതാ പരിപാടി, ഇതെല്ലാം ഒരു ഷോയാണ്. ഇത് പഠിക്കാമെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. വ്യാജഭാവം. ശരിയല്ലേ ഞാൻ പറഞ്ഞേ? നമ്മുടെ പ്രസംഗത്തിൽ നമുക്ക് വ്യാജഭാവമുണ്ട്, നമ്മുടെ ഇടപാടുകൾ വ്യാജമുണ്ട്. ഇനി എന്തെങ്കിലും കൊടുത്തേച്ചോ? നമ്മൾ പാർക്കിൽ എന്തെങ്കിലും കൊടുത്തു, ഞാൻ എൻ്റെ തന്നെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ അതിനൊന്നും ഒരു പ്രതിഫലവും കിട്ടത്തുമില്ല. ഞാൻ വിചാരിക്കും എന്തുമാത്രം പ്രതിഫലം ദൈവം എനിക്ക് നഷ്ടപ്പെട്ടു. കാര്യം നമ്മൾ ഇതിങ്ങനെ ആർക്കെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കിതിൽ നിന്ന് പറയണം. എന്നാ പറയാൻ പറയുക, എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. ഞാൻ തന്നെയാണെങ്കിലും കഴിഞ്ഞ ദിവസം ഇനോ ഒരാൾ വീട്ടിൽ വന്ന് എന്ത് കണ്ടപ്പോൾ സങ്കടം തോന്നിപ്പം കൊടുത്തു. ഇനോ കൊടുക്കാതിരിക്കാൻ നോക്കുക, നമുക്ക് എല്ലാവരും ബുദ്ധിമുട്ടല്ലേ. ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്തുവാ, ഞാൻ വലിയ ഭയങ്കര ദാനധർമ്മം കൊടുക്കുന്ന ആളാണെന്ന് ഇത് പറഞ്ഞില്ലേ. എനിക്കൊരു പ്രയാസമായി മനസ്സിൽ ഇങ്ങനെ കിടക്കുക, ഇത് ആരോടെങ്കിലുമൊക്കെ ഒന്ന് പറയണ്ടേ. പക്ഷെ അതിനൊന്നും ഒരു പ്രതിഫലവും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞതിൽ വലങ്കൈ കൊടുക്കുന്നത്, എന്നാൽ ചില സമയത്ത് എൻകറേജ്മെൻറ്റിന് വേണ്ടി നമുക്ക് ചെയ്യാം കൂടോ. നമ്മളിപ്പോൾ ഈ 25 രൂപയുടെ അല്ലെങ്കിൽ ഈ 100 ഡോളറിൻ്റെ 100 രൂപയുടെ ഒരു സാധനം കൊടുത്തു വെച്ച് 250 രൂപ മുടക്കി പത്രത്തിലിടുന്നതുകൊണ്ട് ഒരു ഗുണമില്ല. ചില കണ്ടിട്ടില്ല, 500 രൂപ മുടക്കി തയ്യൽ മെഷീനോ പഴയ മേടിച്ച് കൊടുത്ത് സൈക്കിൾ മേടിച്ച് കൊടുത്തു വെച്ച് ആ ഫോട്ടോ ഇടുന്നതിന് കൊടുക്കണ 3000 രൂപ. എല്ലാം വ്യാജഭാവത്തിൻ്റെ മുഖങ്ങളാണ്. നമ്മളില്ലാത്തതൊന്നും ഭാവിക്കേണ്ട ആവശ്യമില്ല. ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ തുടങ്ങേണ്ടത് നമ്മൾ ദൈവസ്ഥാനിൽ ജെനുവിനായിട്ടുള്ള ആളുകളായിട്ട് നമ്മുടെ പ്രാർത്ഥനയോ. ഇപ്പം ഞാനീ പറഞ്ഞു രാവിലെ ഈ പള്ളിയിലോട്ട് വന്നാലും പറഞ്ഞത് ഇത്രയാണ്. ഇനിയും പുള്ളിയോട് ഇത് പറയുന്നു, ഭാര്യയെ മഴക്കുടിച്ച് വെച്ചാൽ വരുന്നത്, ഭാര്യയോട് പ്രാർത്ഥിക്കാൻ പറയുന്ന വേടികെട്ടൊരു പ്രാർത്ഥന, എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തൊരു ഉഗ്രൻ ഭർത്താവിൻ്റെ മനോഹരമായ പ്രഭാത സമയത്തിനായി സത്യമായി അതൊന്നും പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്ഥിതിയൊന്നും നമുക്കില്ല. നമുക്ക് എന്തുകൊണ്ട് കർത്താവ് ഇന്ന് രാവിലെ അങ്ങയുടെ മുഖത്ത് നോക്കാൻ എനിക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ നമ്മുടെ ഉള്ള അവസ്ഥ പറയാൻ നമ്മളെ കൊണ്ട് കഴിയും. അവിടെയും നമ്മൾ വ്യാജഭാവം വെച്ചാൽ വരുന്നത്. ഈ ട്രെൻഡ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവാം, ശരിയല്ലേ. നമ്മൾ ഈ ദിവസങ്ങൾ ഈ 2007 പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഒന്ന്, കർത്താവെ വ്യാജഭാവമില്ലാത്ത ഒരു ജെനുവിനായിട്ട് ജീവിപ്പാൻ എന്നെ സഹായിക്കണം. നമുക്കൊക്കെ സമയമെടുക്കും, ചിലപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. കാര്യം നമ്മളിതൊക്കെ പ്രാക്ടീസ് ചെയ്ത് വന്ന് ഒത്തിരി കാലമായതുകൊണ്ട് ടേക്സ് ടൈം. പക്ഷേ ഈ ദിവസങ്ങൾ ജെനുവിനായിട്ട് നമുക്ക് അന്യോന്യം ഒന്ന് സംസാരിക്കേണ്ടതായിട്ടെ. നമുക്ക് ഈ വ്യാജഭാവത്തിൻ്റെ വേറൊരു ഭാഗമാണ്, നമുക്ക് ഇവനെ അകത്ത് ഇഷ്ടമല്ല ഒരു പുള്ളിയെ, പക്ഷേ എന്നാലും കാണുമ്പോൾ ഒരു ചിരിയെ കൊടുത്ത് എന്താ ഉണ്ട് ബ്രദർ അടിയില്ല പറയുന്നത് നിന്നെ ഉണ്ടോ എനിക്ക്. ഈ ദിവസങ്ങളൊക്കെ ഒന്ന് കളയണം. പ്രത്യേകിച്ച് നമ്മൾ ഒരുമിച്ച് ആരാധിക്കുന്ന ആളുകൾ നമുക്കൊരു മനുഷ്യനോടും പ്രയാസം ഉണ്ടാകും. എല്ലാവരുമായിട്ട് നമ്മൾ എഗ്രി ചെയ്യണമെന്നൊന്നുമില്ല, വീടുണ്ട് എഗ്രി ഇല്ലേ, നമ്മളെല്ലാം പല ആളുകളാണ്. പക്ഷെ നമ്മുടെ ഹൃദയത്തിനകത്ത് എന്തെങ്കിലും കയ്പുണ്ടെങ്കിൽ നമ്മൾ അസ്വസ്ഥരായി മാറും. ഒരാളോടൊന്ന് കയർത്ത് കയ്പായി സംസാരിച്ചു കഴിഞ്ഞാൽ അതുപോയി നിരപ്പാക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകും. വ്യാജഭാവത്തിന് പല ഭാവങ്ങളുണ്ട്, അത് നമ്മൾ മുമ്പോട്ട് പോകാൻ അനുവദിക്കരുത്. അപ്പം ദൈവദാസോട് പറയുന്നു, കുടുംബം നന്നാണെങ്കിൽ ഒന്ന് കൾട്ടിവേറ്റ് കംപ്ലീറ്റ് ഓണസ്റ്റി. പ്രൈസ് ദി ലോർഡ്. ഞാനത് ഭാര്യാഭർത്താക്കന്മാരുടെ ബന്ധത്തിൽ ഉപയോഗിക്കുകയാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ പൂർണ്ണമായി സത്യസന്ധത, എല്ലാ വിഷയങ്ങളും പാലിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഇനിയും എൻ്റെ 26-27 വാക്യങ്ങൾ വായിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എക്സ്പ്രസ് ആങ്കർ അപ്രോപ്രിയേറ്റ് വേസ് ആൻഡ് അറ്റ് റൈറ്റ് ടൈം. കോപിക്കരുത് എന്നല്ല പറഞ്ഞത്, എന്താ പറഞ്ഞിരിക്കുന്നത്? കോപിച്ചാൽ പാപം. ഈ പാപം ചെയ്യാതെ കോപിക്കാനൊക്കോ കഴിയും. റൈറ്റ്യസ് ഇൻഡിഗ്രേഷൻ എന്നൊക്കെ പറയില്ലേ. ഈ എൻ്റെ ഞാൻ വല്ലപ്പോഴൊക്കെ ഉപയോഗിക്കുന്ന ഒരു കൊച്ച് ട്രാൻസ്ലേഷൻ ഉണ്ട്, മെസ്സേജ് എന്നാണ് പറഞ്ഞത്. അതിനകത്ത് ആ വാക്യം എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ഗോ ഹെഡ് ആൻഡ് ബി ആംഗ്രി, യു ഡു വെൽ ടു ബി ആംഗ്രി, ബട്ട് ഡോണ്ട് യൂസ് യുവർ ആംഗർ ആസ് എ ഫ്യുവൽ ഫോർ റിവെഞ്ച് ആൻഡ് ഡോണ്ട് സ്റ്റേ ആംഗ്രി, ഡോണ്ട് ഗോ ബെഡ് ബീയിങ് ആംഗ്രി, ഡോണ്ട് ഗിവ് ദ ഡെവിൾ ദാറ്റ് കൈൻഡ് ഓഫ് എ ഫുട്ട് ഹോൾ ഇൻ യുവർ ലൈഫ്. പിശാചിന് ഇടം കൊടുക്കുന്ന ഒരു വിഷയമാണ് എന്തേ? പിശാചിന് ഇടം കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ ഇഷ്ടമാകും കേൾക്കാൻ ആ ഭാവം. പിശാചിന് ഇടം കൊടുക്കുന്ന എപ്പോളാ? കോപിച്ച് നിൻ്റെ കോപത്തിന്മേൽ സൂര്യൻ അസ്തമിച്ച് കഴിയുമ്പോൾ പിശാചിന് നമ്മൾ എന്ത് കൊടുക്കുക? ഇടം കൊടുക്കുക. വേദപുസ്തകത്തിൽ വാസ്തവത്തിൽ നമ്മൾ സങ്കീർത്തനം 4:4 വായിച്ചേ. ഓക്കെ, ഇവിടെ ഈ എഫേസ്യ ലേഖനത്തിൻ്റെ ഈ 26 വാക്യത്തിൽ പറയുന്നു, ബി ആംഗ്രി എന്ന് പറയുന്ന ഒരു കമാൻഡായിട്ടാണ്, എന്നാൽ ഒരു കൽപ്പനയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ബി ആംഗ്രി ആൻഡ് സിൻ നോട്ട്, എന്നാൽ പാപം ചെയ്തിരിപ്പാൻ എന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾക്ക് എന്തുണ്ടാകണം? കോപം നമ്മളെങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നുള്ളത് വേറൊരു വിഷയമാണ്. നമ്മുടെ എക്സ്പ്രഷനെയാണ് പലപ്പോഴും കോപം എന്ന് വിളിക്കുന്നത്. എക്സ്പ്രഷനല്ല കോപം. നിങ്ങൾക്ക് ഒരു തെറ്റിനോട് നിങ്ങൾക്ക് തോന്നുന്ന അകത്തുണ്ടാകുന്ന ആ മനോഭാവം, ദാറ്റ് ഈസ് ഗോഡ്ലി. യു സീ അൺറൈച്ചസ്നെസ്, അനീതി കാണുമ്പോൾ അത് നിങ്ങളുടെ ഭാര്യയുടെ ഭാഗത്താണെങ്കിലും മക്കളുടെ ഭാഗത്താണെങ്കിലും വെളിയിലാണെങ്കിലും ആ അനീതി കാണുമ്പോൾ നിങ്ങളുടെ അകത്തുള്ള ആ ഡിവിനിറ്റിയുടെ ഒരു ഭാഗമാണ് അതിനോട് എന്ത് ചെയ്യുക, പ്രതികരിക്കുക. യു ഫെൽറ്റ്, യു നോ, നമ്മുടെ കോൺഷ്യസിനകത്ത് നമുക്ക് നോ ഇറ്റ്സ് നോട്ട് റൈറ്റ്. പക്ഷേ അതിൻ്റെ എക്സ്പ്രഷൻ എങ്ങനെ വരുന്നു എന്നുള്ള വലിയ വിഷയമാണ്. ഇതിവിടെ കമാൻഡായിട്ട് പറയുന്നെങ്കിലും നമ്മൾ ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ വായിച്ചതാണ് പറയുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് നടുങ്ങുവിൻ, അത് സെയിം സാധനം തന്നെയാണ്. ട്രംബിൾ ആൻഡ് ഡു നോട്ട് സിൻ. നടുങ്ങുവിൻ, പാപം ഒരു ദാറ്റ്സ് ഈ ഓൾഡ് ടെസ്റ്റമെൻ്റ് എക്സ്പ്രഷൻ പറഞ്ഞിരിക്കുന്നു. കുറച്ചുകൂടെ സോഫ്റ്റാണ് അതല്ലേ. നടുങ്ങുവിൻ, നമ്മളോട് പറഞ്ഞിരിക്കുന്നു യെസ് ബി ആംഗ്രി ബട്ട് സിൻ നോട്ട്. ഈ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഓൾ ആങ്കർ ഇസ് നോട്ട് ബാഡ്. എല്ലാ കോപവും നമ്മൾ പറഞ്ഞ റൈച്ചസ് ആങ്കർ എന്ന് പറയും അല്ലേ, റൈച്ചസ് ആങ്കർ. ഈ അപ്രോപ്രിയറ്റ് എക്സ്പ്രഷൻ ഓഫ് ആങ്കർ എന്ന് പറയുന്നത്, ഇറ്റ് നെവർ കോസസ് ഫിയർ, നെവർ ബിലിറ്റിൽസ്, നെവർ ഇൻറ്റിമിഡേറ്റ്സ്, and never shuts another person down. നമുക്ക് കോപം വന്നു കഴിയുമ്പോൾ മറ്റേ പുള്ളിയെ ഷട്ട് ഡൗൺ ചെയ്യിപ്പിക്കും, അല്ല നമ്മൾ പറയും അല്ലേ, ഷട്ട് അപ്പ് എന്ന് പറയും അല്ലേ. നമ്മളവരെ ബിലിറ്റിൽ ചെയ്യും, താഴ്ത്തിക്കെട്ടും, പേടിപ്പിക്കും, വിറപ്പിക്കും. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നു നീ വിറച്ചോ, പക്ഷെ എന്ത് ചെയ്യരുത്, നമ്മളെ നീ നടുങ്ങിക്കോ, പക്ഷേ പാപം ചെയ്യരുത്. ഈ വിവാഹത്തിൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മ്യൂച്വൽ റെസ്പെക്റ്റ്. എപ്പോഴും നമുക്ക് പാപം, കോപം വരുമ്പോഴും നമുക്ക് അന്യോന്യം ബഹുമാനിക്കാൻ കഴിയണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ്. ഈ ചിലർ പറയുന്നുണ്ട്, ഈ സ്ത്രീയോട് ചോദിച്ചു നോക്കിയോ, ഇപ്പം നമ്മൾ ഡിസ്റ്റൻ്റ് ചെയ്ത് വെച്ച് നമ്മൾ ഭാര്യയോട് സംസാരിക്കാം, ഭയങ്കര കോപത്തിൽ സംസാരിക്കാം. യു ആർ ഫാർ അവേ ഫ്രം ഹെർ. നമ്മൾ ഭയങ്കര ദേഷ്യപ്പെട്ട് ബഹളമൊക്കെ വെച്ച് ഇങ്ങനെ സംസാരിക്കുക, പക്ഷേ അതിൻ്റെ ഇമ്പാക്റ്റ് ഭാര്യയ്ക്ക് ഭയങ്കര ഇതായിട്ട് തോന്നും. എന്നാൽ നിങ്ങൾ വഴക്ക് പിടിക്കുമ്പോൾ വേറെ കാര്യം നോക്കിയോ, വഴക്ക് പിടിക്കുമ്പോൾ ഒരു ബോഡി കോണ്ടാക്ട് മേക്ക് ചെയ്തുകൊണ്ടെന്ന് സംസാരിച്ച് നോക്കിയേ. എന്ന് പറഞ്ഞാൽ ഭാര്യയെ ഒന്ന് സ്പർശിച്ചുകൊണ്ട്, ഇവിടെ സ്പർശിക്കുന്ന കാര്യമല്ല പറഞ്ഞേ, ഒന്ന് സ്പർശിച്ചുകൊണ്ട് സൂസൻ ഐ'm റിയലി ആംഗ്രി. അച്ഛൻ എത്ര ആംഗ്രി ആയാലും കുഴപ്പമില്ല, ഈ ബന്ധം ഇവിടെ ഉള്ളതുകൊണ്ട് എനിക്ക് ശരിയല്ലേ. നിങ്ങളെ നിങ്ങളുടെ ഭർത്താവ് തോളിൽ പിടിച്ചോണ്ട് വലിയ കോപിച്ചാൽ നിങ്ങൾക്ക് അതിന് ഇമ്പാക്റ്റ് തോന്നുമോ, അത്രയും പ്രയാസം തോന്നുമോ? ഇല്ല. കോപിക്കുമ്പോഴും ഇപ്പോഴെ എന്തുണ്ട്, ഒരു കര തന്നെ. ശരി, പക്ഷെ അത് റെസ്പെക്റ്റിൻ്റെയും കെയറിൻ്റെയും ഒരു ഭാഗമാണ്. അത് പ്രാക്ടീസ് ചെയ്ത് നോക്കിയേ. ചില പറയും കൈ എടുക്കുക, എന്നോട് സംസാരിക്കണം എന്ന് പറയും, പക്ഷെ എന്നാലും ആ കൈ നീട്ടുന്നതിന് പോലും ഒരു ഒരു വലിയ കെയർ കാണിക്കുന്നുണ്ട്. കറക്ഷൻ നിങ്ങൾ ചെയ്യുന്ന സമയത്തും ഇറ്റ്സ് എ കെയർ. പിന്നെ പൗലോസ് പറഞ്ഞിരിക്കുന്നത് കീപ് ഷോർട്ട് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ സൂര്യൻ നിങ്ങളുടെ കോപത്തിന്മേൽ അസ്തമിക്കരുത്. ഞാനിങ്ങനെ സാധാരണ ഇതേപ്പറ്റി ഓരോരുത്തരെ പഠിപ്പിക്കുന്ന സമയത്ത് ഇങ്ങനെ പറയും, ഈ നമ്മുടെ കോപത്തെ നമുക്ക് ടെയിം ചെയ്യാനായിട്ട് ദൈവം ഒത്തിരി വെപ്പൺസ് നമ്മുടെ തന്നിട്ടുണ്ട്. അതിൽ ഒരെണ്ണം എന്ന് പറയുന്നത്, യു ഷുഡ് ഹാവ് ടു ബിഗ് ഇയേഴ്സ്. രണ്ട് വലിയ കാതുകൾ വേണം കേട്ടോ. അപ്പം നിങ്ങളെന്ന് വെച്ചാൽ, ഇപ്പം ഇങ്ങനെ ഇരിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ കൈ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കിയേ, എല്ലാവരും വെച്ച് നോക്കി, ഇങ്ങനെ ഇങ്ങനെ കൈ ഇങ്ങനെ വെക്കരുത് കേട്ടോ. ശരിക്കും കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പിടിക്കുക, നിങ്ങൾ ചെവി എക്സ്റ്റെൻഡ് ചെയ്ത് ഇത്രയൊന്ന് വലുതാക്കിക്കേ. ഇനിയും കയ്യൊന്ന് എടുത്തേ, നീ കയ്യൊന്ന് എടുത്തേ, ഒന്നര വെച്ചേ, കൈ ഇങ്ങനെ ഒതുങ്ങിയിരിക്കണേ. പറയുന്ന കുറച്ച് ക്ലിയറായിട്ട് കേൾക്കാമല്ലോ. ഇപ്പോൾ കൈയെടുത്തേ, ഇപ്പോഴോ ഏതാ കുറച്ച് ഷാർപ്പായിട്ട് കേൾക്കുന്നത്. അപ്പം നമ്മുടെ ചെവിക്ക് ഇത്രയും ദൈവം സൗകര്യത്തിന് ഇത്രയും വെച്ചിട്ടുള്ളൂ. എന്നാലും വലിയ ചെവിയായിരുന്നെങ്കിൽ, അപ്പോൾ ഈ ഈ ആങ്കറിനെ നമ്മൾ മാനേജ് ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, വി നീറ്റ് ഹാവ് ടു ബിഗ് ഇയേഴ്സ്, രണ്ട് വലിയ കാതുകൾ. വേദപുസ്തകം പറയുന്നുണ്ട്, നിങ്ങൾ കേൾപ്പാൻ വേഗതയുള്ളവർ എന്ന് പറഞ്ഞാൽ ലിസൺ വെരി കെയർഫുള്ളി. ഭർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? കേൾക്കുക ആദ്യം എന്നാണെന്ന്, പ്രതികരിക്കുന്നതിന് മുമ്പ്. ഭാര്യ പറഞ്ഞാൽ എന്ത് ചെയ്യുക? ഇപ്പം മക്കൾ പറയുമ്പോഴാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക? വേറൊരാൾ പറയുമ്പോഴാണ് കേൾക്കുക. പലപ്പോഴും നമ്മുടെ പ്രശ്നം കേൾക്കാത്തതുകൊണ്ടാണ്, മുഴുവൻ കേൾക്കുകയില്ല. ഞാനൊരു ക്ലാസിക് എക്സാമ്പിൾ പറയാം. ഒരിക്കൽ ഞാൻ ഒരു വീട്ടിലിങ്ങനെ ഇരിക്കുക. അപ്പം ഞാനിങ്ങനെയൊക്കെ ശ്രദ്ധിക്കും നിങ്ങൾ വീടുകളിലെ സംഭവം. നിങ്ങളുടെ വീട്ടിൽ വന്നാലും ചിലപ്പോൾ ഞാൻ ഒബ്സർവേഷൻ ചെയ്യും, പക്ഷേ പേരൊന്നും പറയത്തില്ല. ഇതൊക്കെ ഒരു വീട്ടിലിരിക്കുക, ഇത് ഇന്ത്യയിലെ സംഭവം. പിള്ളേരൊക്കെ അവിടെ ഇരിക്കുകയാണ്, മൂത്ത ഇറങ്ങും കോളേജിലോ ഹൈസ്കൂളിൽ പഠിക്കുക. ഇവനും ബാക്ക് പാക്കൊക്കെ തോളയിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോകാൻ നിൽക്കുക. അപ്പം അമ്മ ഇങ്ങോട്ട് ഓടി വന്നേച്ച് പറയാ, ഓനേടാ രണ്ട് പാക്കറ്റ് പാല്. ഇത്ര പറഞ്ഞു, രണ്ട് പാക്കറ്റ് പാലെന്നേ പറഞ്ഞോളൂ. ഇവനങ്ങ് പൊട്ടിത്തെറിച്ചു. അമ്മ ചുമ്മാ ഇല്ലേ, എനിക്കിപ്പോൾ രാമനാം ഒരു കാള പോലെ രണ്ടിടത്തിനോടെ കിടക്കുന്നു, അവനോട് പറ പോയി മേടിക്കാൻ എനിക്കിപ്പോൾ പറ്റിയല്ലോ, ഭയങ്കര വെള്ളം. അമ്മ ഉണ്ടായിരുന്നു, എന്നെ ഇങ്ങനെ നോക്കി എന്നിച്ച് പറഞ്ഞ്, മോനെ നീ ട്യൂഷൻ കഴിഞ്ഞേച്ച് തിരിച്ച് വരുമ്പം മേടിച്ചോണ്ട് പറഞ്ഞത്. അന്നാ പിന്നെ നേരത്തെ പറയണ്ടായിരുന്നു. അല്ല, നേരത്തെ പറയാൻ ഞാൻ പറഞ്ഞത് നീ കേട്ടിട്ട് വേണ്ടേ? ക്ലാസിക് എക്സാമ്പിൾ നോക്കിയത്, പറയുന്നത് മുഴുവൻ എന്ത് ചെയ്തില്ല. നമ്മുടെ പല പ്രശ്നങ്ങളും കാരണം കേൾക്കാത്തതുകൊണ്ടാണ്. ഒരു ഒരു കമ്മിറ്റ്മെൻ്റ് നമ്മൾ ചെയ്യേണ്ടത്, ഭാര്യ പറഞ്ഞത് എന്താണെന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു, നമ്മൾ അടുത്ത ഒരു 30 സെക്കൻഡ്സിനുള്ളിൽ നമ്മൾ റെസ്പോണ്ട് ചെയ്യും. എന്നാൽ ഇച്ചിരിയുടെ സമയം എടുക്കാമെങ്കിൽ കുറച്ച് വ്യത്യാസമുണ്ട്. സോ ലിസൺ വെരി കെയർഫുള്ളി. സോ ആദ്യത്തെ വെപ്പൺ എന്ന് പറഞ്ഞാൽ ടു ബിഗ് ഇയേഴ്സ്. ഇനി രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, അതിന് പറയുന്ന കൂൾ ഡൗൺ, ടൈം ഔട്ട്. ടൈം ഔട്ട് വിളിക്കാൻ പഠിക്കണം. ഇപ്പം ഭർത്താവ് ഇങ്ങനെ തിളയ്ക്കുന്നത് കണ്ടാൽ ഉടനെ എന്ത് വിളിച്ചോണം. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളിത് പ്രാക്ടീസ് ചെയ്യുക ഇടയ്ക്ക്. ഞാൻ പറഞ്ഞു, ഷൈജ ടൈം ഔട്ട്. അപ്പോൾ വിളിക്കാതെ മനസ്സിലാവും തിളച്ചോണ്ടിരിക്കുകയാണ്. ഉടനെ താങ്ക് യു, പക്ഷേ ഇതിന് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടേ. അല്ലേ പറഞ്ഞ് എന്നാ ടൈം ഔട്ട്, അടുത്ത അടുത്ത വേറെ പ്രശ്നമാകും. സോ കോൾ ടൈം ഔട്ട്. ഓക്കെ, നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കും. നിങ്ങൾ കോപിക്കും, ഇപ്പോൾ ഇത് അണ്ടർസ്റ്റാൻഡിങ്. ഞാൻ എപ്പം കോപിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എന്ത് വിളിച്ചോണം. ഞങ്ങളുടെ പിള്ളേർ എനിക്ക് ഇടയ്ക്ക് ടൈം ഔട്ട് വിളിക്കും, ഡാഡി ടൈം ഔട്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവും, ഈ പറയുന്ന കൗൺസിലർ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്, ഇന്നപ്രോപ്രിയേറ്റ് ആകുകയാണ്. കോൾ ടൈം ഔട്ട്, ഇറ്റ്സ് കൂൾ. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ കേൾപ്പാൻ വേഗതയുള്ളവരും പറവാൻ ഒരു ഡിലേഡ് റെസ്പോൺസ് എപ്പോഴും നമുക്ക് ആവശ്യമാണ്. ഡോണ്ട് യു ഡോണ്ട് ഹാവ് ടു റെസ്പോണ്ട് സ്ട്രെയിറ്റ് അവേ. 30 സെക്കൻഡ്സിനുള്ളിൽ തിരിച്ചടിക്കണ്ട, ഒന്നും നഷ്ടപ്പെടത്തില്ല, ഭൂമി ഇടിഞ്ഞു വീഴത്തില്ല. ബൈ യുവർ സെൽഫ്. ഒരു മിനിറ്റ് കഴിഞ്ഞ് റെസ്പോണ്ട് ചെയ്താൽ മതി. ആ ഒരു മിനിറ്റ് കൊണ്ട് നമ്മുടെ ഈ ഇതൊക്കെ ഇമ്പൾസസ്സൊക്കെ ഒന്ന് സെറ്റിൽ ഡൗൺ ചെയ്യും. യു ക്യാൻ സ്പീക്ക് വെൽ ബെറ്റർ. ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിക്ക ഈ ദിവസങ്ങളിൽ. നമ്മുടെ ഈ ഇനി ഒരു കാര്യം എപ്പോഴും ഓർത്തണം, ഈ കോപം എന്ന് പറയുന്നത് ജനറ്റിക് അല്ല. ചിലർക്ക് അങ്ങനെ ഒരു ഫോൾസ് ഇമ്പ്രഷൻ ഉണ്ട്, എന്തുവാ ഞങ്ങൾ ജനറേഷൻസായിട്ട് എന്തുവാ ഞങ്ങളുടെ അപ്പച്ചനും വലിയപ്പച്ചനും എല്ലാം ഭയങ്കര, ഞാനിത്രേ ഉള്ളല്ലോ. ചിലർ ഗവയെടുക്കുന്ന ഞാനിത്രേ. ഇറ്റ് ഈസ് നോട്ട് ജനറ്റിക്, ഇറ്റ്സ് നോട്ട് ഹെറിഡിറ്ററി, ബട്ട് ഇറ്റ് ഈസ് ജനറേഷണൽ. അതിനകത്തൊരു ജനറേഷണൽ ഫാക്ടറുണ്ട്. അതിനെ ആയിരിക്കും നിങ്ങൾ ജനറ്റിക് എന്ന് ഹെറിഡിറ്ററി എന്നൊക്കെ വിളിക്കുന്നത്. ഇറ്റ് ക്യാൻ, കാര്യം നമ്മൾ മോഡൽ ചെയ്യപ്പെടുന്ന പല കാര്യങ്ങൾ. സി, ആങ്കർ ഈസ് എ ലേൺ ബിഹേവിയർ. ഇനി വേറൊരു കാര്യം ഓർക്കണം, ആങ്കർ കോപം എന്ന് പറയുന്നത് അത് ഒരു പ്രൈമറി ഇമോഷൻ അല്ല, ഇറ്റ്സ് എ സെക്കൻഡറി ഇമോഷൻ. നമ്മൾ പറയും ശരീരത്തിന് ചൂടുണ്ടെന്ന് പറയും, ചൂടിന് ആരെങ്കിലും മരുന്ന് മേടിക്കാൻ പോവോ? ആശുപത്രി ചെന്ന് ചൂടാന്ന് പറയുമോ? പനിക്ക് മരുന്ന് മേടിക്കും അല്ലേ? ഇല്ലേ, യുവർ പ്രോബ്ലം ഈസ് ഫീവർ. ആ ഫീവർ ഉള്ളത് കൊണ്ടാണ് യു ഹാവ് റൈസിങ് ബോഡി ടെമ്പറേച്ചർ. ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സെക്കൻഡറി തിങ്. അതിൻ്റെ പ്രൈമറി കോസ് വേറെയാണ്. എന്ന് പറഞ്ഞാൽ കോപം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പ്രൈമറി ഇമോഷൻ അല്ല. കോപത്തിന് പുറകിൽ അണ്ടർലൈങ് ഒന്നുകിൽ ഫ്രസ്ട്രേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഫിയർ ആയിരിക്കും, അല്ലെങ്കിൽ സ്റ്റക്കായിട്ട് തോന്നുന്നതായിരിക്കും, പല കാര്യങ്ങളും കാണും. ഡീൽ വിത്ത് ദാറ്റ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കൂൾ ഡൗൺ ടൈം ഔട്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഒരു ക്ലോക്ക് മേടിക്കണം. ആ ക്ലോക്കിന് പറയാനാണ് സൺ ഡൗൺ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ സൂര്യൻ അസ്തമിച്ച് കഴിയുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, അസ്തമിക്കുന്നതിന് മുമ്പ് കാര്യങ്ങളെല്ലാം സെറ്റിൽ ഡൗൺ ചെയ്ത് പോകണം. ഒരു പുള്ളി ചോദിച്ചു, സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാണ് വെച്ചോണ്ടിരിക്കാമല്ലോ എന്ന് പറഞ്ഞു അടുത്ത പിറ്റേ ദിവസം വരെ. അതല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്, സെറ്റിൽ ഇറ്റ് ഇമ്മീഡിയറ്റ്ലി, നാളത്തേക്ക് വെച്ചോണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ വീട്ടിൽ ഭാര്യയും ഭർത്താവും മാത്രമുള്ള കാര്യത്തിലല്ല, നമ്മുടെ ചർച്ച് ബന്ധങ്ങളിലും നമ്മുടെ മറ്റിടപാടുകളിലും ഒരാളോട് നിങ്ങൾ കോപിച്ച് എന്തെങ്കിലും പറയുകയോ സംസാരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്തോണം, റെക്കൺസൈൽ ചെയ്തോണം. ചില വീട്ടിലെ സ്ത്രീകളുണ്ട് കോപിച്ച് പിണങ്ങിക്കഴിഞ്ഞാൽ അവർ ദിവസങ്ങൾ വെച്ചുകൊണ്ടിരിക്കും, ഈ പുള്ളി ഇങ്ങനെ പുറകെ നടക്കുക, ഒന്ന് പാച്ചപ്പ് ചെയ്യാൻ, ഇവളെ അടുക്കുകയല്ല. അതൊക്കെ ഒരു സ്പിരിച്വൽ പ്രോബ്ലമാണ് കേട്ടോ, നമ്മൾ ശ്രദ്ധിച്ചോണം. അവിടെ പിശാചി ചൊവ്വന കയറി കത്തും. ചിലർക്ക് അത് വലിയ വലിയ ഭയങ്കര കാര്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനങ്ങനെയൊന്നും പുള്ളിയുടെ അങ്ങനെയൊന്നും ഞാൻ എന്ത് ചെയ്യത്തില്ല, വലിയ കാര്യമാണ്. പക്ഷെ പിണങ്ങിയേച്ച് ഏറ്റവും കൂടുതൽ അടുക്കാം എത്രയും വെട്ടത് അച്ഛാ ഐ എം സോറി എന്ന് പറയുന്നവരെ ദൈവം അനുഗ്രഹിക്കും. പ്രാക്ടീസ് ചെയ്ത് നോക്കി, നിങ്ങൾക്ക് ആർക്ക് ബോധം ഉണ്ടാകുന്ന ഉടനെ വന്ന് ചോദിക്കുക. ചോദിക്കുന്ന ആളോട് മറ്റേ ആൾ പ്രതികരിച്ചോണം, യെസ് സോറി. ഇനി ഒരു കാര്യം ഓർക്കണം, ഈ പിണങ്ങുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു പരിപാടിയൊന്നുമല്ല കേട്ടോ. നമ്മളതിൻ്റെ ആ ഡീറ്റെയിൽസിലോട്ടൊക്കെ ചെല്ലുമ്പോൾ കാര്യം, എന്നെ ദൈവം പണിതുകൊണ്ടിരിക്കുക, ദൈവം എന്നെ കട്ടയൊക്കെ വെച്ച് പണിതുകൊണ്ടിരിക്കുക. എൻ്റെ ഭാര്യ വന്നേച്ച് ഈ പണിതുകൊണ്ടിരുന്നത് ഒരു വാക്കിന് ഇടിച്ചു കളയുക. ഷീ ഈസ് ഡിസ്ട്രോയിങ് വട്ട് ഗോഡ് ഈസ് ബിൽഡിങ് ഐ ആം ഡിസ്ട്രോയിങ് വട്ട് ഗോഡ് ഈസ് ബിൽഡിങ് ഇൻ ഹെയർ ലൈഫ്. പറഞ്ഞ മനസ്സിലാ. അപ്പം പാപം ചെയ്യുന്നത് സ്വർഗത്തോടും പാപം ചെയ്യുന്നുണ്ട്, എൻ്റെ ഭാര്യയോടും. അപ്പം ഈ റെക്കൻസിലിയേഷൻ എന്ന് പറയുന്നത് ഐ എം സോറി എന്ന് പറഞ്ഞാൽ പോയ പണി കിടക്കുകയല്ല. ഇവിടെ ആരോട് പറയണം നമ്മൾ? അതൊരു പാവമായിട്ട് ആൾ മനസ്സിലാക്കുന്നില്ല. യെസ് യു ഹാവ് ടു ആസ്ക് ഗോഡ് ഫോർഗിവ്നെസ്. ഞങ്ങളുടെ വീട്ടിൽ ഒരിക്കൽ ഞങ്ങളുടെ കൊച്ചു വളരെ ചെറുതായിരുന്ന സമയത്ത് എനിക്ക് നമുക്കൊരു 3 വയസ്സോ 3.5 വയസ്സോ എല്ലാം കാണും. ഞങ്ങൾ സാധാരണ രീതിയിൽ ഞങ്ങളുടെ പിള്ളേരുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ വലിയ ആർഗ്യുമെൻസൊന്നും പോകാറില്ല, ട്രൈ നോട്ട് ടു. അപ്പം ഈ ദിവസം ഞങ്ങൾ രണ്ടുപേരോട് നല്ലതായിട്ടും വർത്തമാനം പറഞ്ഞു, ദേഷ്യപ്പെട്ടു, നല്ല ഇങ്ങനെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പോലെയാണ്, ആരും വിട്ടുകൊടുക്കുന്നില്ല. അതാണ് എനിക്ക് തോന്നി, യോജിച്ചു ഐ നീഡ് ടു സ്റ്റോപ്പ് ഇറ്റ്. ഐ സെഡ് സോറി, സ്റ്റോപ്പിങ്. ദൈവം വളരെ ശക്തമായി ഞങ്ങളോട് സംസാരിച്ചു. പക്ഷേ ഇപ്പം ഞാൻ ഷൈജ വിളിച്ച് മുറി പോയേച്ച് ഞാൻ പറയും, ഷൈജ ഐ എം റിയലി സോറി, ഇറ്റ്സ് വെരി ഇന്നപ്രോപ്രിയേറ്റ്, നമ്മളെ സംബന്ധിച്ച് ഇങ്ങനെ സംഭാഷണങ്ങൾ ആവശ്യമില്ല. യുനോ യുവർ ഒപ്പീനിയൻ ഇസ് ഡിഫറെൻറ്റ്, മൈൻ ഒപ്പീനിയൻ ഇസ് ഡിഫറെൻറ്റ്, ഇറ്റ് ഡസൻറ്റ് ഹാവ് ടു ബി ദ സെയിം, ബട്ട് വി ക്യാൻ ലിവ് ഇൻ പീസ്, റെസ്പെക്ട് ഈച്ച് അതേഴ്സ് ഒപ്പീനിയൻസ്. ഇതെല്ലാം പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ ക്ഷമ ചോദിച്ചു, ഞങ്ങൾ തമ്മിൽ മുട്ടുമടക്കി ദൈവത്തോട്. എപ്പം വഴക്കുണ്ടായാലും വി ഓൾവേസ് നീൽ ഡൗൺ ആൻഡ് ആസ്ക് ഗോഡ് ടു ഫോർഗീവ് അസ്. കാര്യം ദൈവം പണിത ഒരു ജീവിതത്തെ ഞാൻ ഇടിച്ചതാണ്, സോ ആസ്ക് ഫോർഗീവ്നെസ്. പക്ഷേ ഞങ്ങളുടെ കൊച്ചിത് വിറ്റ്നസ് ചെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലൊരു പ്രയാസം തോന്നി. അപ്പോൾ ഞങ്ങൾ ഇവിടെ വിളിച്ചേച്ച് പറഞ്ഞു, മോളെ വി ആർ വെരി സോറി, വി ഡിഡ് നോട്ട് ആക്ട് ദ വേ എ ക്രിസ്ത്യൻ ഷുഡ് ആക്ട്, ദിസ് ഇസ് നോട്ട് ഹൗ ക്രിസ്ത്യൻ ഷുഡ് ഡു തിങ്സ്, ബട്ട് വി ഹവ് ആസ്ക് ഗോഡ് ടു ഫോർഗീവ് അസ്. ദൈവം ഞങ്ങളോട് ക്ഷമിച്ചു, വി ആർ ഫോർഗീവൻ ഈച്ച് അതർ. സോ വിൽ യു ഫോർഗീവ് അസ്? ബാഡ് എക്സാമ്പിൾ വി ആർ സെറ്റ് ബിഫോർ യു. പറഞ്ഞറിയോ, യെസ് ഐ ഫോർഗീവ് ബട്ട് ഡോണ്ട് ഡു ദിസ് അഗൈൻ. ഇനിയും സോ കൂൾ ഡൗൺ ടൈം ഔട്ട്. രണ്ടാമത്തെ കാര്യം, അടുത്ത വിഷയം എന്ന് പറയുന്നത്, സി ഗോഡ് വാണ്ട്സ് അസ് ടു ബി ജസ്റ്റിസ് ഗിവർ, നീതി കൊടുക്കുന്നവരാണ് ദൈവം ആവശ്യപ്പെടുക നമ്മളോട്, അല്ലേ? ഈ കർത്താവ് പറഞ്ഞ പ്രതികാരം യഹോവയ്ക്കുള്ളത്, ഇറ്റ്സ് മൈൻ, ഐ വിൽ റീപേ. ഇപ്പോൾ ഒരാളൊരു തെറ്റ് ചെയ്താൽ പോലും അതിന് പ്രതികാരം ചെയ്യാൻ എന്നോടും നിങ്ങളോടും ദൈവം ആവശ്യപ്പെട്ടിട്ടില്ല. ഇറ്റ്സ് നോട്ട് യുവർ ബിസിനസ്. അങ്ങനെ ചെയ്താൽ നിങ്ങൾ ആരാകും? ദൈവമാവും. ദൈവമാകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? പ്രതികാരം ചെയ്ത ഉടനെ ദൈവമായിക്കോട്ടെ, എളുപ്പമുള്ള പണിയാണ്. ദൈവമാണ് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് ചെയ്തു? പ്രതികാരം, ലീവ് ഇറ്റ് ഗോൺ. വാട്സ്ആപ്പ്, ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് യു ഫർഗീവ്, യു ഗീവ്, നിങ്ങൾ നീതി കൊടുക്കുന്നവരായിട്ട് മാറുക. പ്രൈസ് ദി ലോർഡ്. ഇനി ഇടയ്ക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇനി പറയും, ഞാനത് വിളിക്കുന്നത് വിക്റ്റിം വിസിറ്റ്സ് എന്നാണ് പറയുന്നത്. ചിലപ്പോൾ ഞങ്ങളുടെ കൊച്ച്, ഈ കൊച്ചിലെ ഉള്ള ഒരിക്കൽ ഞാൻ ഇപ്പം ഭിത്തിയ മുഴുവൻ ക്രയോൺസ് കൊണ്ട് ഇങ്ങനെ വരച്ച് വെച്ചിരിക്കുക. എന്നോട്, ഡാഡി, യു വാണ്ട് സീ ദ പിക്ചർ? ഞാൻ പോയി നോക്കി, പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുന്ന ഭിത്തിയ മുഴുവൻ എന്ത് ചെയ്യുക? ഇതെല്ലാം വെച്ച് വരച്ച് വെച്ചിരിക്കുക. ദാറ്റ്സ് റിയലി ഗുഡ്. നൗ കം വിത്ത് മീ, ഐ ഷോ യു സംതിങ് എൽസ്. ഒരു ബക്കറ്റ് എടുത്ത് കൊടുത്ത്, വെള്ളം എടുത്ത്, ഒരു തുണി വെച്ച് കൊടുത്ത്, ഗോ വാഷ് ഇറ്റ്. Your picture is really good, but watch it. Pagu manasalai, ini melal endi yerudu? Ide varakkerudu. See, nammal idichidunna aalukale, koobippikkunna aalukale, nammal endeyil manja trash cheyda aalukale, velappol avare arikka chennachu chodikkanu. Njan innale angane samsarichappum endu thoni? How did you feel? What did you feel? Avaru parayum, ende eyes illa adupole enikku hurt cheyittilla. You were so bad to me. ഇന്നലെ എന്നോട് അങ്ങനെ സംസാരിച്ച്, എന്നെ ബിലിറ്റിൽ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസം തോന്നി. എന്നെ ആരും കെയർ ചെയ്യുന്നില്ലെന്ന് എനിക്ക് തോന്നി. പക്ഷെ അവരെ നമ്മൾ മുറിവേപ്പിച്ച ആളുകളെ വിസിറ്റ് ചെയ്ത് അവരോട് സംസാരിക്കുമ്പം പിന്നെ അത് ചെയ്യാൻ നമുക്ക് തോന്നത്തില്ല. സൊ വിസിറ്റ് പീപ്പിൾ ഹു ഹേർട്ട് അസ്, ഹും വി ഹേർട്ട്. ഇനി അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മളെപ്പോഴും, you know, get a pair of glasses and I call Jesus glasses. Etra valiya tetti pidicha aalayum kallariyan aalukal ready a innappum Yesu parnju, ningal kuravillatha aalukal paavillathavan aadyam ennaachu Yesu a kannadi vechichu avale nokkeechu parnju, njan ninne endu cheyyunnilla, kuttam vidikkunnilla, go in peace. Ini paavam nammada partnersine nammal nokkumbo, avare kuravule nokkumbo, aa kannadi Yesu enna kannadi koodi avare kaanan namu kanjirengil etra nannayirunnu. കർത്താവ്, ഞാൻ ചെയ്ത പാതകം അങ്ങ് എന്നോട് ഓർക്കാതെ എന്നോട് ക്ഷമിച്ചെങ്കിൽ, എൻ്റെ ഭാര്യയോട് അല്ലെ എൻ്റെ ഭർത്താവിനോട് ക്ഷമിക്കുവാൻ എന്നെക്കൊണ്ട് കഴിയണമല്ലോ. യേശു എന്ന കണ്ണാടിയിൽ കൂടെ നിൻ്റെ പാർട്ട്ണറെ നോക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും അവരോട് കൈപ്പായിരുപ്പാൻ കഴിയത്തില്ല. അവരെ കറക്റ്റ് ചെയ്തെന്നിരിക്കും. സത്യ സ്നേഹം എന്ന് സി സത്യമാണെങ്കിൽ നമ്മളെങ്ങനെ സംസാരിക്കണം? കർത്താവ് പറഞ്ഞേ, സ്നേഹത്തിൽ സംസാരിക്കും. നമ്മുടെ സമയം തീരാറായി. അപ്പം നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. ഇവിടെ ദൈവദാസൻ പറയാം, പിശാചിന് എന്ത് കൊടുക്കരുതെന്നാണ് പറഞ്ഞേ? പിശാചിന് ഇടം കൊടുക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഒറിജിനൽ ഭാഷയിൽ ഇത് പഠിക്കും, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം, ഡു നോട്ട് ഗീവ് ദ ഡെവിൾ എൻ ഓപ്പർച്യൂണിറ്റി, അവസരം കൊടുക്കരുത്. ടോപ്പോസ് എന്ന പദം ഉപയോഗിക്കും. ടോപ്പോസ്, അതിന് അർത്ഥം വരുന്നത് പ്ലേസ് എന്നാണ് പറഞ്ഞത്, സ്ഥലം. കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ, സാങ്ച്വറി, ടെറിറ്ററി എന്നൊക്കെ അർത്ഥമുണ്ട്. ഡു നോട്ട് ബിൽഡ് എ സാങ്ക്ച്വറി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് കോപത്തിന് നിങ്ങൾ സാങ്ക്ച്വറി പണിയരുത്. കോപം വെച്ചോണ്ടിരുന്നാൽ എന്താ സംഭവിക്കുന്നത്? കോപത്തിന് നിങ്ങൾ എന്ത് പണിയും? പള്ളി പണിയും, അമ്പലം പണിയും. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇത്രേ ഉള്ളൂ, കോപത്തിന് നിങ്ങൾ അമ്പലം പണിതാൽ പിശാജ് അവിടുത്തെ പൂജാരിയാവും. അതതിൻ്റെ അർത്ഥം, കോപത്തിന് നിങ്ങൾ പള്ളി പണിതാൽ, അമ്പലം പണിതാൽ, സെൽഫ് അപ്പോയിൻറ്റഡ് പൂജാരിയായിട്ട് ആര് മാറും? പിശാജ്. സോ ഡു നോട്ട് ഗീവ് ദ ഡെവിൾ എ പ്ലേസ്. ഇത് ചോദിക്കുക, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പിശാജിന് നമ്മൾ പള്ളി വെച്ച് കൊടുത്താൽ, വർഷങ്ങളായിട്ട് പള്ളി വെച്ചിരിക്കുന്ന പാർട്ടികളുണ്ട്, ഒത്തിരി പള്ളികളുണ്ട് പലരുടെ അകത്ത്. പിശാജ് പള്ളി മുഴുവൻ, ദേഹം മുഴുവൻ പള്ളിയാണ്. ഇവന് വേറെ ഇടം വേണോ? അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ആർക്കിടമുണ്ട്? വിശാലിടമുണ്ട്. അതിനാ പറയുന്നത് കോട്ടകൾ. അപ്പം നിങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ കോട്ടകളെ ഈ കോട്ടയിൽ ഇരുന്നുകൊണ്ടാണ് അവൻ നമ്മളെ വെടിവെക്കുന്നത്. നമ്മുടെ ജീവിതത്തിനകത്ത് സ്ട്രാറ്റജിക് പോയിൻറ്സിൽ അവൻ ഇരിക്കുക. സോ ഹീ മെഷേഴ്സ് എവറിഥിങ്. പിശാജിൻ്റെ, ഇപ്പം ഇറാഖിൽ നമുക്ക് സ്ട്രാറ്റജിക് പ്ലേസിൽ ഒരു സ്ഥലം കിട്ടിയാൽ അമേരിക്കാന് വലിയ സന്തോഷം. അവിടെ ഇരുന്നുകൊണ്ട് ഇതെല്ലാം സ്പൈ ഔട്ട് ചെയ്യാം. പിശാജിന് വീട് പള്ളി പണിത് കൊടുത്തിട്ടുള്ള ആളുകളെല്ലാം ഓർത്തോണം, അവൻ നല്ല സ്ഥലത്തിരുന്നുകൊണ്ട് നിങ്ങളെ ഒറ്റ നോക്കുക. നിങ്ങളെ ഒറ്റ നോക്കിവെച്ച് കുട്ടിച്ചാത്തന്മാർക്കെല്ലാം ഇൻസ്ട്രക്ഷൻ കൊടുക്കുക, ഇവൻ്റെ പ്രശ്നം ഇതാ കേട്ടോ, അല്ല ഇവൻ്റെ വീക്ക് പോയിൻ്റ് ഇതാ, ഇവിടെ വീക്ക് പോയിൻ്റ് ഇതാ, ഈ ബട്ടൺ പുഷ് ചെയ്ത് വെച്ചാൽ മതി പുള്ളിക്കാരി വീണോളും, ഇത് വെടുത്തച്ചാൽ മതി, പുള്ളി റെഡി ആയിക്കോളും. വൈ ഗീവ് ദ ഡെവിൾ എ ചാൻസ്? നമ്മുടെ ജീവിതത്തിൽ പിശാചിന് ഒരു കാല് വെക്കാൻ ഇടം കൊടുക്കരുത്, ആണി അടിക്കാൻ ഇടം കൊടുക്കരുത്. നമ്മുടെ ട്രാൻസ്പോർട്ട് ബസ്സിൽ കണ്ടിട്ടുണ്ട് ആളുകൾ, ഫുട്ബോളിൽ ആളുകൾ ഒരു കാല് വെച്ചെങ്കിൽ അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അവനകത്ത് കയറും. ഇതുപോലെയാണ്, ഡു നോട്ട് ഗീവ് ദ ഡെവിൾ എ ഫുട്ബോൾ, പിശാചിന് ഇടം. അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഡോണ്ട് സ്റ്റീൽ ഫ്രം യുവർ മേറ്റ്. 4:28 ഇരുപത്തെട്ടാം വാക്യം എളുപ്പം വായിക്കണം, രണ്ട് മിനിറ്റ് കൊണ്ട് നിർത്താം. ഇനി അടുത്തായിട്ട് പറഞ്ഞിരിക്കുന്നതാണ്, ഒന്ന് ഇനോ നമ്മൾ ആദ്യം കണ്ടു, ഇനി മൂന്നാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത്, ഡു നോട്ട് സ്റ്റീൽ ഫ്രം യുവർ മേറ്റ്, നിങ്ങളുടെ പങ്കാളിയിൽ നിന്ന് മോഷ്ടിക്കരുത്. ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണം. ഇവരോട് പറഞ്ഞിരിക്കുക എന്താ പറഞ്ഞിരിക്കുന്നത്, കള്ളനിനി കള്ളനിനി കക്കാതെ. അതിൻ്റെ അർത്ഥം എന്തുവാ, ഈ എഫസോ സഭയിലുള്ള വിശ്വാസികൾ ഇവന്മാർ ആരാധനയ്ക്ക് വന്നേച്ച് വൈകിട്ട് മോമ്പുടിയും വെച്ചുകൊണ്ട് തോക്കും പിടിച്ചുകൊണ്ട് പോയി മോഷ്ടിക്കുന്നതാണ് അതിനർത്ഥം? ഏ, അതോ ആ സഭയിലുണ്ടായിരുന്ന ആളുകൾ മോഷ്ടിക്കുന്നുണ്ടെന്നാണ് അർത്ഥം? അല്ല, അവിടുത്തെ ആം റോബറിയോ പിടിച്ചുപറിയോ ഒന്നും, ഒരു പിക് പോക്കറ്റിംഗ് ഒന്നും എഫസോസിലെ വിശ്വാസികൾ ചെയ്യുന്നില്ലായിരുന്നു. അവിടുത്തെ കള്ളന്മാരെന്ന് പറഞ്ഞാൽ എന്നാന്ന് ചോദിച്ചാൽ അത് വേറെ സൈസാ. അതായത്, ടു സ്റ്റീൽ സീക്രട്ട്ലി ആൻഡ് ക്രാഫ്റ്റ്ലി ഓർ ടു എംബസൽ ആൻഡ് അപ്രോപ്രിയേറ്റ് എന്ന് പറഞ്ഞാൽ, ഇവന്മാർ നമ്മൾ കരുതില്ല, ഈ കൂട്ടത്തിൽ പാട്ട് വെള്ളത്തിൽ പൂട്ടെന്നൊക്കെ ഒരു പരിപാടിയുണ്ട്. അങ്ങനെ വെള്ളത്തിൽ എല്ലാവരും ഈ ആളുകളെല്ലാം കിടന്നുകൊണ്ട് അങ്ങ് പൂട്ടുക. അപ്പം ഈ യോക്കുമായിട്ട് പോകുന്ന ചില പുള്ളികളുണ്ട്, ഇവന്മാർ ഈ യോക്ക് അങ്ങ് പൊക്കിപ്പിടിക്കും. വെള്ളമല്ലേ, ആരും കാണത്തില്ല, ബാക്കിയുള്ളതെല്ലാം ഈ കാണയടിച്ച് കൊണ്ടുപോകുക, ഇവൻ്റെ നടുവോടിയാ. ഇവനോ ഇവനിങ്ങനെ പൊക്കിപ്പിടിക്കുക. ഇതുപോലെയുണ്ട് ഇപ്പം ഈ ആരാധനാലയത്തിലും ഒക്കെ മോഷ്ടിക്കുന്ന പുള്ളികളുണ്ട് എന്ന് പറഞ്ഞാൽ, എല്ലാവരും മറ്റേ പുള്ളിയൊക്കെ കൊടുക്കുകയാണ്, ഇവൻ സ്വത്രാജ് ഒരിടായിട്ടിട്ട് പോവും, കോൺട്രിബ്യൂട്ട് ചെയ്തില്ല. പറഞ്ഞാൽ മനസ്സിലായി, സിറ്റിംഗ് ഫീസ് പോലും കൊടുക്കില്ല. അവന്മാൻ തിരുന്ന് വെച്ച് ബിരിയാണി ആ ചോറൊക്കെ അടിച്ചു പോവും, പക്ഷേ ഈ പുള്ളിയുടെ വീട്ടിൽ നിന്ന് ഒരു സാധനം ഉണ്ടാക്കിക്കൊണ്ട് വരികയില്ല. അല്ലെ, ഞാൻ ആ പഴം കൊണ്ടിരുന്ന് രണ്ട് കോക്കും മേടിച്ചുകൊണ്ട് വരും. അരി ഇതെല്ലാം പുള്ളി കണക്ക് കൂട്ടും, രൂപ എത്ര ചിലവാകുന്നുള്ളൂ. കോൺട്രിബ്യൂട്ട് ചെയ്യാതെ മോഷ്ടിക്കുന്ന ആളുകൾ ധാരാളം ഉണ്ടായിരുന്നു അവിടെ. അവർക്കറിയാം ഇതെങ്ങനെ ചെയ്യണമെന്ന്. അപ്പം അതാ പറഞ്ഞിരിക്കുന്ന ആ തരത്തിലുള്ള, ഇനി മോഷ്ടിക്കുന്നവൻ എന്ത് ചെയ്യരുത്, മോഷണം അവസാനിപ്പിക്കണം. ഇതിനോടുള്ള ബന്ധത്തിൽ, സി വൺ ഹൂ വിൽ വിത്ത് ഹോൾഡ്സ് ഗിഫ്റ്റ്സ് ഫോർ ടൈം ലേബർ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഓൾസോ സ്റ്റീലിംഗ്. നമ്മുടെ സമയവും പണവും കാര്യങ്ങളും ഒക്കെ വിത്ത് ഹോൾഡ് ചെയ്ത് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ എന്ത് ചെയ്യുക, മോഷ്ടിക്കുക. ഞാൻ അതിൻ്റെ ഒരു കാര്യം പറയാം, ശ്രദ്ധിച്ചു. ഐ സ്റ്റീൽ when I let someone else encroach the time I have promised my wife. ഹലോ, എൻ്റെ ഭാര്യയുടെ സമയം ചെലവഴിക്കാൻ ഞാൻ അവൾക്ക് കൊടുത്തിട്ടുള്ള സമയം അവ കൊടുക്കാതെ വേറൊരാളത് എൻക്രോച്ച് ചെയ്യാൻ ഞാൻ അനുവദിക്കുന്നുണ്ടെങ്കിൽ ഐ സ്റ്റീൽ ഫ്രം മൈ വൈഫ്. അടുത്തത്, ഐ സ്റ്റീൽ വെൻ ഐ ഗീവ് ദ വെരി ബെസ്റ്റ് ഇൻ ദ വർക്ക് പ്ലേസ് ആൻഡ് ലീവ് നത്തിങ് ഫോർ ഹെർ അറ്റ് ഹോം. എൻ്റെ ജോലി എനിക്കുള്ള നല്ല എനർജിയും ബെസ്റ്റ് ടൈമും ബെസ്റ്റ് എഫേർട്ടും എല്ലാം എൻ്റെ ജോലിയിൽ കൊടുത്തേച്ച് ലെഫ്റ്റ് ഓവർ എൻ്റെ ഭാര്യയ്ക്കും ദൈവത്തിനും കൊടുക്കുന്നുണ്ടെങ്കിൽ ഐ ആം സ്റ്റീലിംഗ്, ഞാൻ മോഷ്ടിക്കുക. അടുത്തത്, ഐ സ്റ്റീൽ വെൻ ഐ റിവീൽ സംതിങ് വിച്ച് ഷീ ഹാഡ് ആസ്ക്ഡ് മീ ടു കീപ്പ് ഇൻ കോൺഫിഡൻസ്. എന്നോട് ആരോടും പറയരുതെന്ന് പറഞ്ഞ് അന്യോന്യം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ക്ലോസസ്റ്റ് ആയിട്ടുള്ള ആളോട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു സ്റ്റീൽ. അടുത്തത്, I steal when she entrusts me something which with vulnerability and I used it against her. എന്നോട് അവളുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ബലഹീനമായ വിഷയം എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് ഇടയ്ക്കിടയ്ക്ക് അവളെ ഓർപ്പിച്ച് വഴക്ക് പിടിക്കുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് തന്നെ അറിയാം നീ പണ്ട് ഇന്നല്ലായിരുന്നോ, ദിസ് ഈസ് ഹൗ യു വേർ, എനിക്ക് തന്നെ അറിയാമല്ലോ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരുടെ വിഷയമായിരിക്കാം, ആങ്ങളുടെ വിഷയമായിരിക്കാം, ആങ്ങളെ ചെയ്ത ഏതെങ്കിലും സ്റ്റുപ്പിഡിറ്റി ആയിരിക്കാം, ഇത് എടുത്തേച്ച് നിങ്ങൾ ഉപയോഗിക്കുന്നെങ്കിൽ യു സ്റ്റീൽ ഫ്രം യുവർ പാർട്ട്ണർ. ഐ സ്റ്റീൽ വെൻ ഷീ കൺഫസസ് എ സിൻ ആൻഡ് ഐ ഹോൾഡ് ഇറ്റ് അഗൈൻസ്റ്റ് ഹർ. അടുത്ത ഇവിടെ പറയുന്നു, 29-30 വാക്യയുടെ വാച്ചും അവസാനിപ്പിക്കാം. ലെറ്റ് നോ ആ അടുത്ത് പറഞ്ഞിരിക്കുക, ക്ലോസ്ലി ഗാർഡ് യുവർ സ്പീച്ച്. നിങ്ങളുടെ വാക്കുകളെ എന്ത് ചെയ്യണം, വളരെ സൂക്ഷിക്കണം. നമ്മൾ പല പ്രശ്നങ്ങൾക്കും കാരണം നമ്മുടെ ആവശ്യമില്ലാതെ നമ്മുടെ നാക്ക് ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. ലൂസ് ടോക്കാണ് നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും കാരണം. ഇവിടെ പറഞ്ഞിരിക്കുക, ലെറ്റ് നോ അൺഹോൾസം വേർഡ് പ്രൊസീഡ് ഫ്രം യുവർ മൗത്ത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആട്ടോ. സി, നമുക്കറിയാം നമ്മുടെ ഉപയോഗിക്കും തോറും ഷാർപ്പറായിട്ട് വരുന്ന ഒരേ അവയവം എന്ന് പറയുന്നത് എന്തുവാ, ബാക്കിയെല്ലാം വേറെ ടയർ ഉണ്ടാകുന്നുണ്ട്, പക്ഷേ ഷാർപ്പായിട്ട് വരുന്ന സാധനം ഏതോ ഉള്ളൂ. ഉപയോഗിക്കും തോറും ഇവൻ ഷാർപ്പായിട്ട് വന്നുകൊണ്ടിരിക്കും. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഈ ഗ്രീക്ക് ഭാഷയിൽ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മുടെ ഈ അൺഹോൾസം അരുതാത്ത വാക്കെന്നുള്ളതിന് അർത്ഥം ഇങ്ങനെയാണ്, റോട്ടിങ് വെജിറ്റബിൾസ്, ചീഞ്ഞു നാറുന്ന വെജിറ്റബിൾ അല്ലെങ്കിൽ ചീഞ്ഞു നാറുന്ന മീൻ. ചില വാക്കുകൾ ഇതുപോലെ അതങ്ങോട്ട് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ദ ഹോൾ തിങ് അറ്റ്മോസ്ഫിയർ നാറ്റിക്കും. നിങ്ങൾ ചിലപ്പോൾ നമ്മുടെ വായിക്കകത്ത് ഇതുപോലെയൊക്കെ ഉള്ളത് വരും കേട്ടോ. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ലെറ്റ് നോ അൺഹോൾസം വേർഡ് പ്രൊസീഡ് ഫ്രം ഇറ്റ്. വായിൽ ചിലപ്പോൾ ഉണ്ടായേക്കാം, പക്ഷേ അത് എന്ത് ചെയ്യരുത്, പ്രൊസീഡ് ചെയ്യാനായിട്ട്. ശരിയല്ലേ? ഈ മൈക്കൽ മോണ്ടെയ്ൻ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് എസേയിസ്റ്റ് ഉണ്ട്, അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മുടെ ഈ തലയിൽ കൂടെ കടന്നു പോകുന്ന ചിന്തകളെല്ലാം കൂടെ ഒരു കോടതിയുടെ മുമ്പിൽ സമർപ്പിക്കാമെങ്കിൽ നമ്മളിൽ പലർക്കും 10 ലൈഫ് ഇംപ്രസൻമെൻറ്റ് കിട്ടാനുള്ള കാര്യമുണ്ടെന്ന്. ശരിയാ ഇല്ലേ? ചിലപ്പോൾ നമ്മളിങ്ങനെ മനസ്സിൽ ഒറ്റ ഇടിയമുണ്ടം കൊടുക്കണം, നമ്മുടെ ഡയറക്ടറായിരിക്കും തള്ളക്കിട്ട് ഒരു തൊഴി കൊടുത്തേച്ച് പോവാൻ ഇല്ലേ, നമ്മുടെ മനസ്സിൽ കൂടെ പോയ ചിന്തകൾ, പക്ഷെ തൊഴിച്ചുമില്ല ഒന്നും. പക്ഷെ മനസ്സിൽ കൂടെ ഇതൊക്കെ പോയതാ, വേറെ എന്തെല്ലാം ഫിൽത്തി തോട്ടുകൾ നമ്മൾ മനസ്സിൽ കൂടെ പോയിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ദൈവസേനയിൽ സബ്മിറ്റ് ചെയ്യാമെങ്കിലോ 10-25 കിട്ടും, എനിക്കൊക്കെ ആയിക്കൂടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇങ്ങനോ, ബട്ട് ദിസ് ഇസ് എ ഗ്രോത്ത്. ചില നമ്മുടെ നാവിൽ ഇങ്ങനെ വന്നിരിക്കും, പക്ഷേ അതിനകത്ത് ഏറ്റവും വലിയ കാര്യം എന്ന് ഡു നോട്ട് ലെറ്റ് ഇറ്റ് പ്രൊസീഡ് ഫ്രം യുവർ മൗത്ത്. ചിലപ്പോൾ അറിയാതെ തന്നെ വായിൽ അത് ഫോം ചെയ്തുപോയാൽ പോലും ഡു നോട്ട് അലോ ഇറ്റ് ടു പ്രൊസീഡ്. പ്രൈസ് ദി ലോർഡ്. കൃപയുള്ള വാക്കുകളല്ലാതെ അരുതാത്തതൊന്നും ഇല്ലേ? ഇതൊക്കെ നമുക്കറിയാം, ചിലപ്പോൾ നമ്മൾ കമ്മിറ്റി മീറ്റിങ്ങും ആൻഡിലെ ജനറൽ ബോഡിക്കൊക്കെ ചിലപ്പോൾ അരുതാത്ത വാക്കുകൾ വായിൽ നിന്ന് പ്രൊസീഡ് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് അല്ലേ? കൃപ ഇല്ലാത്തതൊന്നും നമ്മുടെ വായിൽ നിന്ന് വരുന്നത്. ഈ ദിവസങ്ങളിൽ വായിലുണ്ടായാൽ പോലും അതിനെ അടക്കി വെള്ളം ഒഴിച്ച് അകത്തേക്ക് പോവുകയല്ലാതെ വേറെ ഒന്നും വരാൻ പാടില്ല. 31-32 വാക്യങ്ങൾ വായിച്ചേ. എല്ലാ കയ്പും കോപവും അതെല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ, ഞാനതിനെ എല്ലാം കൂടെ ചേർത്തിട്ട് ഇങ്ങനെ പറയും, ബി നൈസ് ടു വൺ അനദർ. അതിനകത്ത് കേർട്ടസി ഉണ്ട്, ബാക്കി കാര്യങ്ങളുണ്ട്, മര്യാദയുണ്ട്, എല്ലാം ഉണ്ട്. ബി നൈസ് ടു വൺ അനദർ. പ്രൈസ് ദി ലോർഡ്. വാക്കുകൾ അവസാനിപ്പിക്കുന്ന രാവിലെ നമ്മൾ ചെയ്ത് ചോദിക്കുക, വേറെ ദിവസം എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യങ്ങൾ നമുക്ക് തരുന്നുണ്ട് അല്ലേ? നമ്മളത് ഫോളോ ചെയ്യാത്ത നമ്മുടെ പ്രശ്നം. പെന്തക്കോസ്തുകാരൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് ചോദിച്ചാൽ, നമുക്ക് 1 ക്ലാസ് വേർഡ് ഉണ്ട്, 1 ക്ലാസ് ഉപദേശം ഉണ്ട്, പക്ഷേ ഇത് പ്രാക്ടിക്കൽ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിൽ കർത്താവ് പഠിപ്പിച്ച ആ സിമ്പിൾ ഗോസ്പൽ, സിമ്പിൾ ക്രിസ്ത്യാനിറ്റിയിലേക്ക് മടങ്ങി വരുവാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കും.